2024 June 28 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. ഉന്നത വിദ്യാഭ്യാസം പരിണാമത്തിന്റെ ബഹുമുഖം. എഴുതിയത് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നഖചിത്രം വരയ്ക്കാൻ എളുപ്പമാണ്. കുറഞ്ഞുവരുന്ന ജനസംഖ്യ, കൂടിവരുന്ന സാമൂഹിക അഭിലാഷങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 99.6% വിജയത്തിളക്കത്തോടൊപ്പം സംശയാസ്പദമായ ഗുണനിലവാരം. കലാലയങ്ങളിലെ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അമേരിക്കൻ ശൈലിയിലെ 4 വർഷ ഘടനയിലേക്ക് മാറാൻ തയ്യാറായി നിൽക്കുന്നു. സ്വകാര്യ വിദേശ സർവകലാശാലകൾ പടിവാതിലെത്തി മുട്ടുന്നു. സാമൂഹിക പരിണാമത്തിന്റെ അജ്ഞാതമായ ഘടകങ്ങളുടെ സങ്കീർണ പ്രതിപ്രവർത്തനത്തിൽ വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കും ജീവിക്കാനുമായി കുടിയേറാൻ വെമ്പൽ കൊള്ളുന്ന യുവത, ആ യുവതയുടെ അഭിലാഷങ്ങൾക്ക് ചിറകു നൽകാൻ വളർന്നു വന്നിട്ടുള്ള വമ്പൻ ഏജൻസികൾ, എല്ലാത്തിനും അകമ്പടിയായി സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. കുട്ടികൾ മാർക്കിനുവേണ്ടി പഠിക്കുന്നതുപോലെ അക്രഡിറ്റേഷൻ ഗ്രേഡിനും നാഷണൽ റാങ്കിങ്ങിനും വേണ്ടി പ്രവർത്തിക്കുന്ന കലാലയങ്ങളും സർവകലാശാലകളും, ഇതിനെല്ലാമിടയിൽ സഹപാഠിയെ തല്ലിച്ചതയ്ക്കുന്നത് കൺമുന്നിൽ കാണുമ്പോഴും മൗനം പാലിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏകദേശം ചിത്രമാണിത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പഠിക്കാനും പരിഷ്കരിക്കാനും മാറ്റങ്ങൾ പരീക്ഷിക്കാനും ആദ്യം വേണ്ടത് മുന്നണികളുടെ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും പുസ്തകം അടച്ചുവെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. മുന്നണികളുടെ അവകാശവാദങ്ങളല്ല, നമ്മുടെ യുവതയുടെ ഭാവിയാണ് കാണേണ്ടത്. സർക്കാർ നയങ്ങളുടെ മാത്രം ഫലമല്ല ഇന്നത്തെ അവസ്ഥ. തദ്ദേശീയവും ആഗോളതലത്തിലുള്ളതുമായ അനേകം രാഷ്ട്രീയ സാമൂഹിക പ്രതിഭാസങ്ങളുടെ സങ്കീർണമായ ഫലമാണ് ഇന്നു കാണുന്നത്. കേരളത്തിൽ ക്രമേണയായി സംഭവിച്ചുവരുന്ന സാമൂഹിക സാമ്പത്തിക പരിണാമം ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വേറൊരു തലത്തിലെത്തിച്ചു. അഭിലാഷങ്ങളും അറിയണം. സർക്കാർ നയങ്ങൾക്കു മാത്രമായി ഇതിനെ സ്വാധീനിക്കാൻ കഴിയില്ല. കുറെയൊക്കെ ജനാഭിലാഷങ്ങളെ മനസ്സിലാക്കിയും അംഗീകരിച്ചും മാത്രമേ നയരൂപീകരണം നടത്താനാകൂ. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തന്നെ മികച്ച ഉദാഹരണം. സൗജന്യ വിദ്യാഭ്യാസവും പഠന സാമഗ്രികളും ഉച്ചഭക്ഷണവും നൽകുകയും മാതൃഭാഷയിൽ പഠിപ്പിക്കുകയും തോൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് താഴേക്കിടയിലുള്ള കുറെ രക്ഷകർത്താക്കളെങ്കിലും കുട്ടികളെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഭാരിച്ച ഫീസ് നൽകി ചേർക്കുന്നതെന്തിനെന്ന് മനസ്സിലാകണമെങ്കിൽ ജനാഭിലാഷം മനസ്സിലാക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായ 4 വർഷ ബിരുദ ഘടന സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണല്ലോ, അത് നന്നായി. ദേശീയ തലത്തിൽ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും 4 വർഷ ബിരുദമെന്നത് ഘടനാപരമായ ഒരു മാറ്റം മാത്രമാണ്. പുതിയ ആശയങ്ങളെ 10 വർഷത്തോളം ക്വാറന്റൈൻ ചെയ്ത ശേഷം പുറത്തെടുക്കുന്ന ചരിത്രം ആവർത്തിക്കാതെ അനിവാര്യമായ ഈ മാറ്റം സ്വീകരിച്ചത് നല്ലത്. കർണാടകം മാത്രമാണ് ഈ പരിഷ്കാരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രസ്താവന എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യവുമില്ല. അമേരിക്കൻ സർവകലാശാലകളിൽ പ്രചാരത്തിലുള്ള ഈ സംവിധാനത്തെ അടച്ചു വിമർശിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. ശ്രദ്ധാപൂർവം വിമർശിക്കണം. എത്ര തയ്യാറെടുപ്പുകളോടെയും വ്യക്തതയോടെയുമാണ് ഇത് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നതിൽ അധ്യാപക സമൂഹത്തിന് ആശങ്കയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിവാര്യവും തത്വത്തിൽ ഗുണപരവുമായ ഈ മാറ്റത്തെ വിജയകരമാക്കാൻ എല്ലാവരും സഹകരിക്കുകയും വിമർശനം ശ്രദ്ധാപൂർവമാക്കുകയും ചെയ്താൽ നന്നായിരിക്കും. സർക്കാരും ഇക്കാര്യത്തിൽ വിമർശനങ്ങളോട് സഹിഷ്ണുത പുലർത്തുകയും രാഷ്ട്രീയ ചേരി മറന്ന് അധ്യാപകരെ അണിനിരത്തുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കണം. വിദ്യാർത്ഥികളും അവരുടെ സംഘടനകളും പുതിയ സംവിധാനത്തെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതുണ്ട്. സർവകലാശാലയിലെ യോഗങ്ങളിലോ അധ്യാപകരുടെ സ്റ്റാഫ് റൂമുകളിലെ ചർച്ചകളിലോ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആഘോഷങ്ങളിലോ അല്ല പുതിയ പരിഷ്കാരത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ക്ലാസ് മുറികളിലും പരീക്ഷയിലും പരീക്ഷണശാലകളിലും ഉണ്ടാകുന്ന മാറ്റത്തിലായിരിക്കും ഈ പരിഷ്കരണം മാറ്റുരയ്ക്കപ്പെടുന്നത്. വിദേശ സ്വദേശ സർവകലാശാലകൾ എന്ന ആശയം കേരളത്തിലെ ഒരു പതിറ്റാണ്ടുകാലത്തെ നിർബന്ധിത ക്വാറന്റൈൻ കഴിഞ്ഞ് സമവായത്തിന്റെ പാതയിലെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചുവട് പിന്നോട്ടെടുത്തെങ്കിലും LDF സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നതിന് താമസമുണ്ടാക്കില്ലെന്ന് തോന്നുന്നു. ഇത് ജനാഭിലാഷത്തിനനുസൃതമാണ് എന്നത് വ്യക്തം. രാഷ്ട്രീയ തത്വസിംഹിതങ്ങൾ തലനാരിഴകീറി അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് തുടരാം. ആ നേരം നാട്ടിൽ നിന്ന് പണം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മനുഷ്യവിഭവമെന്ന അമൂല്യ സമ്പത്തിന്റെ മൂല്യവർദ്ധിത നടത്തിപ്പിൽ ഏറ്റവും മികച്ച മാതൃകകൾ നമുക്ക് ആവശ്യമാകും. അക്കാഡമിക് രാഷ്ട്രീയം വരട്ടെ, നമ്മുടെ വിദ്യാർത്ഥികൾ ഉരച്ചുമിനുക്കി പ്രഭ പരത്താൻ പാകത്തിലാക്കേണ്ട മരതകങ്ങളും വൈദൂര്യങ്ങളുമാണ്. അത്തരമൊരു പ്രതിഭാസം ഒന്നുകിൽ വമ്പൻ മാറ്റങ്ങളിലൂടെ നമ്മുടെ പൊതുസർവകലാശാലകളിലും കലാലയങ്ങളിലും നടത്തണം, അല്ലെങ്കിൽ അത്തരം മാതൃകകൾ വിദേശ സ്വകാര്യ സർവകലാശാലകളിലൂടെ പ്രോത്സാഹിപ്പിക്കണം. മനുഷ്യവിഭവശേഷിയുടെ മൂല്യവർദ്ധന നടക്കണമെങ്കിൽ നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും സർക്കാർ നേതൃത്വത്തിൽ നിന്നും രാഷ്ട്രീയ കലാപങ്ങളിൽ നിന്നും മാറി ജൈവ അക്കാഡമിക് നേതൃത്വത്തിലേക്ക് മാറണം. കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്ഥാനത്ത് അക്കാഡമിക് രാഷ്ട്രീയമാണ് വേണ്ടത്. എന്നാൽ സമഗ്ര രാഷ്ട്രീയ നിയന്ത്രണം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് പഥ്യമായിരിക്കുമോ? വിദേശ സ്വകാര്യ സർവകലാശാലകൾ കടന്നുവരികയാണെങ്കിൽ നമ്മുടെ പൊതു സർവകലാശാലകളുടെ പരിഷ്കരണം അത്യന്തം ഗൗരവമുള്ളതും അടിയന്തര ആവശ്യമുള്ളതുമായി മാറും. അല്ലെങ്കിൽ അവ തമ്മിലുള്ള കിടമത്സരം പൊതു സർവകലാശാലകൾ തകർക്കും. നമ്മുടെ സർവകലാശാലകളുടെ അകത്തളങ്ങളിൽ എന്ത് നടക്കുന്നുവെന്നത് അതിൽ തന്നെ പങ്കാളിയായവരും അത് തുടരാൻ ആഗ്രഹിക്കുന്നവരുമായ ഒരു കൂട്ടം ആൾക്കാർക്കാണ് കൂടുതലും അറിയാവുന്നത്. ഉലകം ചുറ്റിയുള്ള പ്രഗത്ഭ പ്രവാസി മലയാളികളുണ്ട്. അവരെയും സർവകലാശാല പരിഷ്കരണ പഠനത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ സർവകലാശാലകൾ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടാതെ സാധ്യതകളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. വിദേശ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ എത്തിക്കാനുള്ള സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം 2015 കേരള സർവകലാശാല വിജയകരമായി പരീക്ഷിച്ചതാണ്. വിദേശ പ്രൊഫസർമാരും വിദേശ വിദ്യാർത്ഥികളും നമ്മുടെ ക്യാമ്പസിൽ എത്തിയാൽ അത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് ക്യാമ്പസുകൾ തുറക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കണം. വലിയ പരിഷ്കാരങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്താൻ രാഷ്ട്രീയ നിയന്ത്രണമെന്ന ലക്ഷ്യം ത്യാഗം ചെയ്തുകൊണ്ടേ സാധിക്കൂ. കമ്പ്യൂട്ടറിനെ എതിർത്ത സമൂഹം തിരുവനന്തപുരത്തെ ടെക്നോപാർക്കിനെ സ്വീകരിച്ചു എന്ന മാതൃക നമ്മെ ശുഭപ്രതീക്ഷയുള്ളവരാക്കാൻ പ്രാപ്തമാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയും കേരള സർവകലാശാലയിലും കൊറിയ സർവകലാശാലയിലും ജപ്പാനിലെ ദൈത്തോബംഗ സർവകലാശാലയിലും അധ്യാപകനുമായിരുന്ന ഡോക്ടർ അച്യുത് ശങ്കർ ഇപ്പോൾ ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റാണ്.